Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് അഭിമുഖ സംഭാഷണവും കേൾക്കാം. വാർത്തകൾ. വിശ്വാസത്തിൽ വീണ്ടും ജനിക്കാനും പ്രത്യാശയിലേക്ക് സ്വയം തുറന്നിടാനും സ്നേഹത്തിൽ വീണ്ടും ജ്വലിക്കാനുമുള്ള ക്ഷണമാണ് നിത്യനൂതനമായ തിരുപ്പിറവി എന്ന് മാർപ്പാപ്പ. തിരുപ്പിറവി തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി വത്തിക്കാനിൽ പോൾ ആറാമൻ ശാലയിൽ ശനിയാഴ്ച കത്തോലിക്ക വിദ്യാഭ്യാസത്തിനായുള്ള സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കുന്ന സംഗീത നിശയിലെ കലാകാരന്മാരും കലാകാരികളുമടങ്ങുന്ന 180 പേരടങ്ങിയ സംഘത്തെ വത്തിക്കാനിൽ വെള്ളിയാഴ്ച സ്വീകരിച്ച് സംബോധന ചെയ്യുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. യുദ്ധങ്ങളിലും സാമൂഹ്യ അനീതികളുടെയും കാലാവസ്ഥ മാറ്റങ്ങളുടെയും ഫലമായ ദുരിതങ്ങളിലും നിന്ന് രക്ഷ നേടുന്നതിന് പ്രയാണം ആരംഭിച്ചവരായ കുടിയേറ്റക്കാരും അഭയാർത്ഥികളും ഉൾപ്പെടെയുള്ള നിരവധിയായ സ്ത്രീ പുരുഷന്മാരുടെയും കുട്ടികളുടെയും അവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കാനാണ് ഇക്കൊല്ലത്തെ തിരുപ്പിറവി തിരുനാൾ നമ്മെ പ്രത്യേകം ക്ഷണിക്കുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. നീതിയിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ സമാധാനം മനുഷ്യർക്കിടയിൽ സംസ്ഥാപിക്കാനും ആ ലക്ഷ്യപ്രാപ്തിക്ക് ആവശ്യമായ ഉപാധികൾ സംലഭ്യമാക്കാനും സ്ഥാനപതികളുടെ ദൌത്യം സംഭാവനയേകട്ടെയെന്ന് മാർപ്പാപ്പ ആശംസിക്കുന്നു. ഗ്രനാഡ, ഗാംബിയ, ബഹാമാസ്, സ്വിറ്റ്സർലൻഡ്, കേപ്പ് വെർദെ, എസ്തോണിയ, ഐസ്ലാൻഡ്, ടർക്ക്മെനിസ്ഥാൻ, ഖത്തർ എന്നീ 10 പരിശുദ്ധ സിംഹാസനത്തിനുവേണ്ടി നിയമിച്ച പുതിയ സ്ഥാനപതികളുടെ ആധികാരിക സാക്ഷ്യപത്രങ്ങൾ വ്യാഴാഴ്ച വത്തിക്കാനിൽ വെച്ച് സ്വീകരിച്ച ഫ്രാൻസിസ് പാപ്പ തദവസരത്തിൽ അവരെ പൊതുവായി സംബോധന ചെയ്യുകയായിരുന്നു. ലോകത്തെ അലട്ടുന്ന യുദ്ധങ്ങൾ, സായുധ സംഘർഷങ്ങൾ, കൊടും ദാരിദ്ര്യം, വിവേചനം, അസമത്വം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളെ നേരിടേണ്ടതിന് മാനവ ഔന്നത്യത്തോടും മനുഷ്യാവകാശങ്ങളോടുമുള്ള ആദരവ് സത്താപരമാണെന്ന വസ്തുത എടുത്തുകാട്ടിയ പാപ്പ ഈ പ്രശ്നങ്ങൾക്കും മറ്റ് അടിയന്തര പ്രശ്നങ്ങൾക്കും സമൂർത്തമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിന് ഉത്തരവാദിത്തപ്പെട്ടവരുമായി രചനാത്മക സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ സഭ പ്രതിജ്ഞാബദ്ധയാണെന്ന് പറഞ്ഞു. മണ്ണിനെ കരുതലോടെ കൈകാര്യം ചെയ്യണമെന്ന് മാർപ്പാപ്പ. റോമാസ്ഥാനമായി പ്രവർത്തിക്കുന്ന FAO എന്ന ചുരുക്ക സ്വപ്നയിൽ അറിയപ്പെടുന്ന ഭക്ഷ്യകൃഷി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സ്പെയിനിലെ മാഡ്രിഡിൽ വ്യാഴാഴ്ച സംഘടിപ്പിക്കപ്പെട്ട ഏകദിന പഠന സമ്മേളനത്തിന് നൽകിയ സന്ദേശത്തിലാണ് ഫ്രാൻസിസ് പാപ്പായുടെ ഈ ഓർമ്മപ്പെടുത്തൽ ഉള്ളത്. ജലം, കൃഷി, ഭക്ഷണം, നമുക്ക് നാളെയെ പടുത്തുയർത്താം എന്നതായിരുന്നു ഈ പഠനയോഗത്തിന്റെ ചർച്ചാപ്രമേയം. സ്രഷ്ടാവിന്റെ കരവേലയായ ഭൂമിക്ക് ഹാനി വരുത്തിയാൽ അത് മാനവ കുടുംബത്തിന്റെ ജീവന്റെ സ്രോതസ്സായിരിക്കുന്ന അവസ്ഥ ഇല്ലാതാകുമെന്ന് പാപ്പ മുന്നറിയിപ്പ് നൽകുന്നു. പലയിടങ്ങളിലും ജലം മലിനമാക്കപ്പെട്ടിരിക്കുന്നതും മാലിന്യ കൂമ്പാരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതും വനനശീകരണം വ്യാപിക്കുന്നതും വായു മലിനീകൃതമാകുന്നതും മണ്ണ് അമ്ലീകരിക്കപ്പെടുന്നതുമെല്ലാം വിപത്തിനും ദുരിതങ്ങൾക്കും കാരണമാണെന്ന വസ്തുത പാപ്പ ചൂണ്ടിക്കാട്ടുന്നു. ഫ്രാൻസിസ് പാപ്പ തെക്കുകിഴക്കേ യൂറോപ്യൻ നാടുകളായ ബൾഗേറിയയും മാസിഡോണിയയും സന്ദർശിക്കും. 2019 May 5-7 ഈ ബാൾക്കൻ നാടുകളിൽ പാപ്പായുടെ ഇടയ സന്ദർശനമെന്ന് പരിശുദ്ധ സിംഹാസനത്തിന്റെ വാർത്താവിനിമയ കാര്യാലയത്തിന്റെ അഥവാ പ്രസ് ഓഫീസിന്റെ മേധാവി ഗ്രെഗ് ബർഗ് വ്യാഴാഴ്ച ഒരു പ്രസ്താവനയിൽ വെളിപ്പെടുത്തി. ഈ അജപാലന സന്ദർശനത്തിന്റെ ആദ്യവേദി ബൾഗേറിയ ആയിരിക്കും. അന്നാടിന് May 5-6 നീക്കിവച്ചിരിക്കുന്ന പാപ്പ ബൾഗേറിയയുടെ തലസ്ഥാന നഗരിയായ സോഫിയയിലും ചരിത്ര പ്രാധാന്യമുള്ള ത്രൈസ് പ്രദേശത്തെ റക്കോവ്സ്കി പട്ടണത്തിലുമായിരിക്കും സന്ദർശനം നടത്തുക. യുഗസ്ലാവിയയിൽ നിന്ന് വേറിട്ട് രൂപം കൊണ്ട മാസിഡോണിയ റിപ്പബ്ലിക്കിൽ പാപ്പ എത്തുക May 7. അന്നാടിന്റെ തലസ്ഥാനമായ സ്കോപ്പിയ ആയിരിക്കും പാപ്പായുടെ പര്യടനവേദി. അതിനിടെ പാപ്പായുടെ ബൾഗേറിയ സന്ദർശനം ആ ദേശത്ത് സമാധാനം പരിപോഷിപ്പിക്കുന്നതിനും അന്നാട് സഹിഷ്ണുതയുടെ വേദിയായി തുടരുന്നതിനും സഹായകമാകുന്നതിനായി പ്രാർത്ഥിക്കാൻ പ്രാദേശിക കത്തോലിക്ക മെത്രാന്മാർ വിശ്വാസികളെ ക്ഷണിച്ചു. ഈ യാത്രയുടെ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമിയിൽ സമാധാനം എന്നർത്ഥം വരുന്ന പാച്ചമിൻ തേരിസ് എന്ന വാക്യത്തിന്റെ അഗാധമായ പൊരുളെന്തെന്നും മെത്രാന്മാർ ഈ യാത്രയെ അധികരിച്ച് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ വിശദീകരിക്കുന്നു. സംസാരിക്കുന്നതിനു മുൻപ് നാം ശ്രവിക്കണമെന്ന് മാർപ്പാപ്പ. വെള്ളിയാഴ്ച ട്വിറ്ററിൽ കണ്ടുചേർത്ത സന്ദേശത്തിലാണ് ഫ്രാൻസിസ് പാപ്പ ശ്രവണം വിശ്വാസയാത്രയുടെ മുൻവ്യവസ്ഥയായി അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ വിശ്വാസയാത്രയിൽ മുന്നേറുന്നതിനുള്ള പ്രഥമ ചുവടുവയ്പ് ഇതാണ്, ശ്രവണം, സംസാരിക്കുന്നതിന് മുൻപ് കേൾക്കുക എന്നാണ് പാപ്പ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത്. വാർത്തകൾ കഴിഞ്ഞു.
ഇനി മുഖാമുഖം പരിപാടി കേൾക്കാം. ഭാരതത്തിലെ ദേശീയ മെത്രാൻ സമിതിയുടെ തൊഴിൽ കാര്യങ്ങൾക്കായുള്ള കമ്മീഷന്റെയും ആഗോളസഭയുടെ കത്തോലിക്ക കുടിയേറ്റ കമ്മീഷന്റെയും സെക്രട്ടറിയായി സേവനം ചെയ്യുന്ന ഫാദർ ജെയ്സൺ വടശ്ശേരിയുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തിയ അഭിമുഖം കേൾക്കാമെന്ന്. നല്ലൊരു അഭിഭാഷകനും സാമൂഹ്യ സേവകനുമായ ഫാദർ ജെയ്സൺ വടശ്ശേരി കേരളത്തിൽ വരാപ്പുഴ അതിരൂപതയുടെ സാമൂഹ്യ സേവന പദ്ധതികളുടെ ഡയറക്ടറായി ജോലി ചെയ്തതിനു ശേഷമാണ് ദേശീയതലത്തിൽ തൊഴിൽ മേഖലയിലേക്കും ഇപ്പോൾ ഇതാ രാജ്യാന്തര തലത്തിൽ സഭയുടെ കുടിയേറ്റ കമ്മീഷനിലേക്കും തന്റെ സേവനം ലഭ്യമാക്കിയിരിക്കുന്നത്. ഇന്റർനാഷണൽ കാത്തലിക് മൈഗ്രേഷൻ കമ്മീഷന്റെ ഭരണസമിതി യോഗത്തിൽ പങ്കെടുക്കാൻ റോമിൽ ഔദ്യോഗികമായി എത്തിയതാണ് ഫാദർ ജെയ്സൺ വടശ്ശേരി. ഫാദർ ജെയ്സൺ വടശ്ശേരി, അതിയായ സന്തോഷം. അങ്ങേക്ക് വത്തിക്കാൻ വാർത്താ വിഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് അങ്ങയുടെ ഈ റോമ സന്ദർശനത്തിന്റെ ആഗമന ഉദ്ദേശം പറഞ്ഞാൽ സന്തോഷം.
നന്ദി വല്യമച്ച. ഞാൻ റോമിൽ എത്തിയത് കത്തോലിക്ക സഭയുടെ കുടിയേറ്റ വിഭാഗം കമ്മീഷന്റെ സെക്രട്ടറി എന്ന നിലയിൽ അതിന്റെ ഗവേണിംഗ് കൌൺസിൽ മീറ്റിംഗിന് വേണ്ടിയാണ് വന്നത്. 29 നവംബർ 29-30 ദിവസങ്ങളിൽ രണ്ട് ദിവസം അതിന്റെ മീറ്റിംഗ് ആയിരുന്നു. പ്രധാനമായിട്ടും ഞങ്ങൾ ഈ പ്രാവശ്യം ചർച്ച ചെയ്തത് മൊറോക്കോയിൽ അതിന്റെ തലസ്ഥാനം മറേക്കേഷിൽ വെച്ച് നടന്ന 160 രാജ്യങ്ങൾ അഡോപ്റ്റ് ചെയ്ത ഗ്ലോബൽ കോമ്പാക്ട് ഓൺ മൈഗ്രേഷൻ, സേഫ് റെഗുലർ മൈഗ്രേഷൻ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് പ്രധാനമായും ഈ പ്രാവശ്യത്തെ ഗവേണിംഗ് കൌൺസിൽ മീറ്റിംഗിൽ ചർച്ച ചെയ്തത്. അത് എല്ലാ രാജ്യവും ആ ഗ്ലോബൽ കോമ്പാക്റ്റിൽ അതിനനുസരിച്ച് കുടിയേറ്റം കൈകാര്യം ചെയ്യണം, മാനേജ് ചെയ്യണം. കുടിയേറ്റം എല്ലാ രാജ്യങ്ങൾക്കും നന്മയാണ് കൊണ്ടുവരുന്നത്. അത് ബൈബിളിന്റെ തുടക്കത്തിൽ, ബൈബിളിൽ തന്നെ നമുക്കറിയാം കുടിയേറ്റം ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ്. അത് എല്ലാവർക്കും നന്മ കൊണ്ടുവരുന്ന കാര്യമാണ്. അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്താൽ, അതിനോടൊരു ഭയപ്പാടില്ലാതെ വേണ്ട വിധത്തിൽ മാനേജ് ചെയ്യാൻ കഴിയണം എന്നുള്ളൊരു ആശയമാണ് ഗ്ലോബൽ കോമ്പാക്ട് ഓൺ സേഫ് റെഗുലർ മൈഗ്രേഷൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഉത്തരവാദിത്വം. അതെങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ കത്തോലിക്ക സഭയ്ക്ക് എങ്ങനെ അതിനെ ആനിമേറ്റ് ചെയ്യാൻ കഴിയും, അതിനെ പരിചയപ്പെടുത്താൻ കഴിയും, ഉത്തേജിപ്പിക്കാൻ കഴിയും, ഫെസിലിറ്റേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചർച്ചാ വിഷയം.
അപ്പോൾ എന്തായിരുന്നു മറാഖേഷിൽ കുടിയേറ്റം സംബന്ധിച്ച് രാഷ്ട്രങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയോട് ചേർന്ന് നിജപ്പെടുത്തിയ രാജ്യാന്തര നിബന്ധനകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നയങ്ങളെന്ന് അങ്ങേക്ക് ചുരുക്കി പറയാമോ?
ഗ്ലോബൽ കോമ്പാക്ട് ഓൺ മൈഗ്രേഷൻ 2017 തൊട്ട് ഒരു വർഷം ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ്, അതിന്റെ ഒരു പൂർണ്ണമായൊരു അഡോപ്ഷനാണ് കഴിഞ്ഞ ഈ മാസം 10-11 തീയതികളിൽ മൊറോക്കോയിൽ നടന്നത്. 160 രാജ്യങ്ങൾ അതിൽ അതിന്റെ അഡോപ്ഷനിൽ പങ്കെടുത്തു. പല പ്രധാനപ്പെട്ട രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെ, ഇറ്റലി ഉൾപ്പെടെ, സ്വിറ്റ്സർലൻഡ് ഉൾപ്പെടെ, ഇസ്രായേൽ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഭയാശങ്കയോടുകൂടെ അതിനെ കാണുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. പക്ഷെ അതൊരു നോൺ ബൈൻഡിംഗ് ആയിട്ടുള്ളൊരു കോമ്പാക്ട് ആണ്. അതെല്ലാം ഒരു ലീഗൽ ഒരു ഉത്തരവാദിത്വം രാജ്യങ്ങൾക്ക് കൊടുക്കുന്നില്ലെങ്കിൽ കൂടെ അത് സമഗ്രമായി കുടിയേറ്റത്തെ കാണാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട്. കുടിയേറ്റക്കാരുടെ എണ്ണം എടുക്കണം, അവർക്ക് സേഫ് റെഗുലറായിട്ടുള്ള ഒരു കുടിയേറ്റത്തിനുള്ള അവസരം സൃഷ്ടിക്കണം. കുടിയേറ്റം ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ പ്രിവെന്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്. കലാപങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും അതെല്ലാം കുറക്കാൻ പറ്റുന്ന തരത്തിൽ കാലാവസ്ഥ മൂലമുണ്ടാകുന്ന വ്യതിയാനം മൂലമുണ്ടാകുന്ന പട്ടിണി ദാരിദ്ര്യം ഇതിനെല്ലാം കുറക്കാൻ കഴിയുന്ന വിധത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഒരാൾ പുറപ്പെടുമ്പോൾ അയാൾക്ക് പുറപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അയാളെ സേഫായി റെഗുലേറ്റ് ചെയ്ത് എത്തേണ്ട സ്ഥലത്തെത്തിക്കാനും അവരെത്തിപ്പെടുന്ന സംസ്കാരത്തിന് അനുരൂപണപ്പെടാനും അതനുസരിച്ചൊരു ജീവിതശൈലി അവരുടെ തന്നെ സാംസ്കാരിക പൈതൃകം നഷ്ടപ്പെടുത്താതെ അവരെത്തിപ്പെടുന്ന രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഇന്റഗ്രേഷൻ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്വീകാര്യമായ, എല്ലാവർക്കും സ്വീകാര്യമായ, എന്നാൽ ഓരോ രാജ്യത്തിന്റെയും പരമാധികാരവും അവരുടെ ജീവിതത്തിന്റെ സുരക്ഷയും നഷ്ടപ്പെടുത്താത്ത വിധത്തിൽ, പ്രത്യേകിച്ച് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്തിനെ പൂർണ്ണമായും പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തന ശൈലി അല്ലെങ്കിൽ സമഗ്രമായൊരു വീക്ഷണമാണ് ഗ്ലോബൽ കോമ്പാക്ട് നമ്മുടെ മുമ്പ് വെക്കുന്നത്. എല്ലാ രാജ്യങ്ങളും അത് വളരെ സർഗാത്മകമായിട്ട് സ്വീകരിക്കേണ്ടതാണ്. അതിനുള്ള പ്രവർത്തനത്തിലാണ് കത്തോലിക്ക സഭ ഏർപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഉൾപ്പെടാതിരിക്കുന്ന രാജ്യങ്ങൾ കൂടെ അതിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാനും അതിനുവേണ്ടിയുള്ള ഒരു അഡ്വക്കസി പ്രവർത്തനത്തിൽ ഏർപ്പെടാനാണ് കത്തോലിക്ക സഭ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇന്ത്യ മഹാരാജ്യത്തു നിന്നും വലിയ കുടിയേറ്റമാണ് ആഗോളതലത്തിൽ ഇന്ന് നടക്കുന്നത്. അങ്ങയുടെ അനുഭവവും കാഴ്ചപ്പാടും എന്താണ് ഇന്ത്യക്കാരുടെ ഈ കുടിയേറ്റത്തെക്കുറിച്ച്?
ഇന്ത്യയിൽ നിന്ന് ധാരാളം പേർ വിദേശത്ത്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിലിനു വേണ്ടി പോകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. ഇന്ത്യക്ക് വലിയൊരു വരുമാനം, പ്രത്യേകിച്ച് കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ 30-35% അതിന്റെ വരുമാനം കൊണ്ടു തരുന്നത് ഗൾഫിൽ പോകുന്ന തൊഴിലാളികളാണ്. അതിലേറെ പങ്കും സാധാരണക്കാരായ അസംഘടിത തൊഴിലാളികളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന, കെട്ടിട നിർമ്മാണ തൊഴിലാളി മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ഗാർഹിക തൊഴിലാളികൾ, ഇവർ പലരും ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് പടർത്തുയർത്തി ഇത്രയും വലിയ മനോഹരമാക്കി തീർത്ഥത്തിൽ കേരളത്തിലുള്ള തൊഴിലാളികൾ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ ചെല്ലുമ്പോൾ വലിയ സ്വീകാര്യമായ ഒരു സ്വീകരണമൊന്നുമല്ല അവർക്ക് ലഭിക്കുക. അവർക്കുള്ള അവിടെയുള്ള പൗരന്മാർക്ക് ഒരു നിയമം, പുറത്തു വരുന്ന പൗരന്മാർക്ക് വേറൊരു നിയമം, അവർക്ക് പല അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നു. തൊഴിൽ ഉടമസ്ഥന്മാർ അവരുടെ പാസ്പോർട്ടും അവരുടെ ട്രാവൽ ഡോക്യുമെന്റ്സ് അവർ പിടിച്ചുവെക്കുന്നു. അവർക്ക് വേറൊരു അനീതിപരമായൊരു സാഹചര്യം പലപ്പോഴും അവർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്നു. ഈ ഗ്ലോബൽ കോമ്പാക്ട് ഇതിനെല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന, അതൊന്നും പാടില്ല എന്ന് പരാമർശിക്കുന്ന തരത്തിൽ ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീ തൊഴിലാളികൾ, നേഴ്സുമാരാകട്ടെ അല്ലെങ്കിൽ ഗാർഹിക തൊഴിലാളികളാകട്ടെ, അവരെല്ലാം ലൈംഗികമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഈ ഇതുപോലുള്ള രാജ്യങ്ങളിലുണ്ട്. അതെല്ലാം കർശനമായി നിരോധിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് മനുഷ്യാവകാശം ഉറപ്പു തരുന്ന ഒരു രേഖയാണ് ഗ്ലോബൽ കോമ്പാക്ട് ഓൺ സേഫ് ആൻഡ് റെഗുലർ മൈഗ്രേഷൻ. അത് വലിയ സാഹചര്യമാണ്, വലിയൊരു പ്രത്യാശയാണ്, വലിയൊരു ഭാവിയാണ് കുടിയേറ്റ തൊഴിലാളികൾക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് കേരളത്തെ പോലുള്ള കുടിയേറ്റക്കാരുടെ വരുമാനത്തിൽ വലിയ പ്രതീക്ഷ പുലർത്തുന്നൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബൽ കോമ്പാക്ട് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. മാത്രമല്ല, ഇന്ത്യയിലുള്ള തൊഴിലാളികൾക്കും ഇങ്ങോട്ട് വരുന്ന തൊഴിലാളികൾക്കും ആ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം ഇന്ത്യ ഗവൺമെന്റിനുണ്ട്. അത് ഭംഗിയായി ഇന്ത്യ ഗവൺമെന്റ് ഉത്തരവാദിത്തം നിറവേറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം.
ഫാദർ ജെയ്സൺ, ആഗോള കുടിയേറ്റത്തെക്കുറിച്ചും കുടിയേറ്റ പ്രതിഭാസത്തെക്കുറിച്ചും ഏറെ ആശങ്കയുള്ള വ്യക്തിയാണ് പാപ്പ ഫ്രാൻസിസ്. 2019 February 3-5 തീയതികളിൽ പാപ്പ ഫ്രാൻസിസ് UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സന്ദർശിക്കുകയാണ്. ഒരു കുടിയേറ്റ ഭൂമിയാണിത്. പ്രത്യേകിച്ച് കേരളീയരുടെയും അതുപോലെ മറ്റ് തെക്കൻ ഏഷ്യൻ വംശജരുടെയും കുടിയേറ്റ സാമ്രാജ്യമാണ് UAE എന്ന് പറയാം. പാപ്പയുടെ സന്ദർശനത്തെയും പിന്നെ ഈ പുതിയ ആഗോള UN നയങ്ങളെയും കൂട്ടിയിണക്കിയാൽ അങ്ങ് ഈ അപ്പസ്തോലിക സന്ദർശനത്തെ എങ്ങനെയാണ് കാണുന്നത്?
പാപ്പയുടെ സന്ദർശനം ഗൾഫ് മേഖലയിൽ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. പ്രത്യേകിച്ചും കുടിയേറ്റ തൊഴിലാളികൾക്കും റെഫ്യൂജീസിനും അഭയാർത്ഥികൾക്കും വേണ്ടിയുള്ള പാപ്പയുടെ ശബ്ദം വളരെ ശക്തമാണ്. അത് ലോകം മുഴുവനും ശ്രദ്ധിക്കുന്നതാണ്. അതിന്റെ വെളിച്ചത്തിൽ ഗൾഫ് മേഖലയിൽ അവിടെയുള്ള പൗരന്മാരെകൾ കൂടുതൽ വിദേശികളായുള്ള തൊഴിലാളികളാണ് ഉള്ളത്. പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യൻ കൺട്രീസ് എന്ന് പറയുന്ന ബംഗ്ലാദേശ്, ഇന്ത്യ, ഫിലിപ്പീൻസ്, പാകിസ്ഥാൻ, ഈ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ തൊഴിലാളികളുള്ളത്. ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അവരുടെ തൊഴിലാളികളെ അയക്കുന്നതിൽ മത്സരിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്ക ഉൾപ്പെടുന്ന കൊളംബോ പ്രോസസ് എന്നുള്ള ഒരു പ്രോസസ്സിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നു എങ്കിൽ കൂടെ അതൊന്ന് പൂർണ്ണമായി ഒരേ ശബ്ദത്തിൽ നടപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തൊഴിലാളികൾക്ക് മിനിമം അവകാശങ്ങൾ അനുവദിക്കാനുള്ള ഉത്തരവാദിത്വം ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കുണ്ട്. പാപ്പായുടെ സന്ദർശനം അത് ത്വരിതപ്പെടുത്തും. അവരുടെ ഉത്തരവാദിത്വം പ്രത്യേകിച്ച് ഗ്ലോബൽ കോമ്പാക്ട് ഓൺ മൈഗ്രേഷന്റെ പശ്ചാത്തലത്തിൽ, GCM പശ്ചാത്തലത്തിൽ പാപ്പായുടെ സന്ദർശനം അത്തരത്തിൽ തൊഴിലാളികൾക്കും എല്ലാ മനുഷ്യർക്കും, അവിടെ വരുന്ന വിദേശികൾക്ക്, അവിടെയുള്ള പൌരന്മാരെ പോലെ തന്നെ മനുഷ്യാവകാശം ഉറപ്പുവരുത്താനുള്ള അവരുടെ ഉത്തരവാദിത്വം കൂടുതൽ ഉണ്ടാകും. പാപ്പ പാപ്പയുടെ ശബ്ദം അത് അത്തരത്തിൽ ഉയരും എന്നതാണ് നമ്മുടെ വിശ്വാസം.
ഭാരതം ഒരു വലിയ രാഷ്ട്രം, ഒരു ഭൂഖണ്ഡം പോലെ കിടക്കുന്നു എന്ന് പറയാം. ഏറെ പ്രകൃതി വിഭവങ്ങളും ഉപായ സാധ്യതകളും റിസോഴ്സസ് ഉള്ള നാടാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്ര വലിയ കുടിയേറ്റം ഭാരതത്തിൽ നിന്ന് അറേബ്യൻ പ്രവിശ്യയിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും, എന്തിന് എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും ഉണ്ടാകുന്നത്? അങ്ങയുടെ വിദഗ്ധമായ ഒരു അഭിപ്രായം എന്താണ്?
ഇന്ത്യയിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതൊരു വേദനാകരമായൊരു കാര്യമാണ്. അത് വിമർശന ബുദ്ധിയോടുകൂടി കാണേണ്ട കാര്യമാണ്. കാരണം ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണവും മറ്റുള്ള കാര്യങ്ങളുടെ വെളിച്ചത്തിൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഉള്ള തൊഴിൽ തൊഴിലാളികൾക്ക് തന്നെ മിനിമം വേതനം കൃത്യമായി നൽകപ്പെടുന്നില്ല. തൊഴിൽ നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നില്ല. ഇന്ത്യ ഗവൺമെന്റ് പഴയ തൊഴിൽ 44 തൊഴിൽ നിയമങ്ങൾ ഉണ്ടായിരുന്നത് അത് 4 നിയമങ്ങളായി വെട്ടിക്കുറക്കാൻ ശ്രമിക്കുന്നു. കൂടുതൽ ഉദാരവൽക്കരണം ഇന്ത്യയിൽ നടപ്പാക്കുന്നു. അത് തൊഴിൽ ചൂഷണം ചെയ്യാൻ മുതലാളിമാർക്ക് അവസരം കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അത് തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല, ഉള്ള തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന തൊഴിൽ നിന്നുള്ള ലാഭം വീതിച്ചു നൽകാനുള്ള ഉത്തരവാദിത്തം കൂടെ ഇല്ലാത്ത ഒരു തൊഴിൽ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഉള്ളവന് കൂടുതൽ പണം ഉണ്ടാവുക, ഇല്ലാത്തവന് ഒന്നുമില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ഒരു വശത്ത് തൊഴിൽ ഉണ്ടാകുന്നില്ല, രണ്ടാമത്തത് മിനിമം വേതനം നൽകപ്പെടുന്നില്ല. തൊഴിലുണ്ടെങ്കിൽ തന്നെ ഇന്ത്യയിൽ വർക്കിംഗ് പുവർ, എന്തോരം ജോലി ചെയ്തിട്ടും ദരിദ്രരായി ജീവിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. 96% അസംഘടിത തൊഴിലാളികളുണ്ട്. ഇവർ വർക്കിംഗ് പുവർ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ടവർ. എത്രമാത്രം ജോലി ചെയ്താലും എന്നും പാവപ്പെട്ടവരായിട്ട് നിൽക്കുക, രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാതെ, നല്ലൊരു വീടുണ്ടാക്കാൻ കഴിയാതെ, മക്കളെ പഠിപ്പിക്കാൻ കഴിയാതെ, തൊഴിലുകൊണ്ട് ഇന്ത്യയിൽ രക്ഷപ്പെടാൻ കഴിയാത്തതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ പലായനം ചെയ്ത് ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജീവിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല, തൊഴിൽ നിയമങ്ങൾ വെള്ളം ചേർക്കുന്നു, മിനിമം വേതനം, മറ്റുള്ള സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹ്യ സുരക്ഷ തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യയിൽ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതൊരു വേദനകരമായ വസ്തുതയാണ്.
ജയസനജ്, ഞാൻ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഭാരതത്തിൽ ധാരാളം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ചും HMT, FACT, കൾട്രൺ പോലുള്ള സ്ഥാപനങ്ങൾ എന്തുകൊണ്ട് വളരുന്നതിന് പകരം തളർന്നു പോയി? അത് തൊഴിൽ മേഖലയിൽ തൊഴിലാളികളുടെ പ്രശ്നമായിരുന്നു അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുള്ള അനാസ്ഥയായിരുന്നോ?
പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും ഇന്ത്യയിൽ നിലനിന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. പ്രത്യേകിച്ച് തൊഴിലാളി സംഘടനകളുടെ അതിപ്രസരവും, അവർ കൂടുതൽ അസംഘടിത മേഖലയേക്കാൾ കൂടുതൽ സംഘടിത മേഖലയിലാണ് തൊഴിലാളി സംഘടനകൾ പ്രവർത്തിച്ചത്. അത് തൊഴിൽ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തപ്പോൾ തൊഴിലാളികൾ ഉത്തരവാദിത്വം ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തി എന്നുള്ളത് സങ്കടകരമായ വസ്തുതയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പൊതുമേഖല സ്ഥാപനങ്ങൾ അത്തരത്തിൽ അടഞ്ഞു പോകാനുള്ള സാഹചര്യം കേരളത്തിലും ഇന്ത്യയിൽ പൊതുവെ ഉണ്ടായി. നമ്മുടെ തൊഴിലാളികൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പൊതുമേഖലയിൽ അവർ ഉത്തരവാദിത്വം ചെയ്തില്ല എന്നൊരു വസ്തുതയാണ്.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് തൊഴിൽ, കുടിയേറ്റം എന്നിവയെ സംബന്ധിച്ച് ഭാരതത്തിലെ ദേശീയ മെത്രാൻ സമിതിയുടെ തൊഴിൽ കാര്യങ്ങൾക്കായുള്ള കമ്മീഷന്റെയും പിന്നെ ആഗോള കത്തോലിക്ക കുടിയേറ്റ കമ്മീഷന്റെയും സെക്രട്ടറിയായി സേവനം ചെയ്യുന്ന ഫാദർ ജെയ്സൺ വടശ്ശേരിയുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ്. രണ്ടാം ഭാഗം ഇനി അടുത്ത ആഴ്ചയിൽ. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം.